സുപ്രഭാതം. ഇന്ന് മെയ് 21. 8 ദിവസം പ്രായമുള്ളപ്പോൾ അനാഥ മന്ദിരത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൊച്ചിന്റെ കാര്യമാണ് ഇന്നത്തെ വിഷയം. അവന്റെ ജന്മദിനം ഇന്നാണെന്നാണ് ഔദ്യോഗിക കടലാസുകൾ പറയുന്നത്. 11-ാമത്തെ വയസ്സിലാണ് ന്യൂയോർക്കിലെ ഒരു യഹൂദ കുടുംബം ഇവനെ എടുത്ത് വളർത്താനായി അവരുടെ സ്വന്തമായ 3 മക്കളുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 4 വർഷത്തോളം ഹെറോൾഡ് കുടുംബജീവിതത്തിൻ്റെ വിമിഷ്ടങ്ങളൊക്കെ ക്ഷമിച്ചു. എന്നിട്ട് 15-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി, പട്ടാളത്തിൽ ചേർന്നു. പ്രായപരിധി എത്തിയില്ല എന്നറിഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ ന്യൂയോർക്കിൽ കിട്ടുന്ന മരാമത്ത് പണികളെടുത്തു. തൂമ്പയ്ക്ക് സ്നോ മാറ്റൽ, ഐസ്ക്രീം കടയിൽ എടുത്തുകൊടുപ്പ് എന്നൊക്കെയായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു നല്ല കമ്പനിയിൽ കണക്ക് പിള്ളയുടെ പണി കിട്ടി. അവിടെ കുറേ കാലം ആത്മാർത്ഥമായി ജോലി ചെയ്ത് ഉദ്യോഗ കയറ്റം കിട്ടി ഫിനാൻസ് മാനേജറായി. ഇത് യൂണിവേഴ്സൽ പിക്ചേഴ്സ് എന്നു പേരുള്ള ഒരു സിനിമ പിടിക്കുന്ന കമ്പനിയായിരുന്നു. അവരുടെ കമ്പനി സിനിമയാക്കാൻ പോകുന്ന ഒരു പുസ്തകം ഹെറോൾഡ് വായിക്കാനിടയായി. എന്നിട്ട് അത് ഒന്നിനും കൊള്ളത്തില്ല എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ കമ്പനിയിലെ തിരക്കഥ എഴുത്തുകാര് ചുട്ട മറുപടി കൊടുത്തു, നിനക്ക് പുസ്തകങ്ങളെക്കുറിച്ച് വാഴയ്ക്ക് അറിയാം, നീ മര്യാദയ്ക്ക് നിന്റെ പണി ചെയ്യാൻ ചെക്ക് ഒപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വാഗ്വാദമായി, എനിക്ക് കഥകളെ പറ്റിയൊക്കെ അറിയാം, ഓടാ, നിനക്ക് ഒരു കഥ പോലും എഴുതാൻ പറ്റില്ല, പിന്നെയാണ്. ഞാൻ കഥ എഴുതും, ബെറ്റുണ്ട്, ഷുവർ, $100 ബെറ്റ്. അങ്ങനെയാണ് നെവർ ലവ് എ സ്ട്രേഞ്ചർ എന്നുള്ള പുസ്തകം ഹെറോൾഡ് റോബിൻസ് തൻ്റെ സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കുന്നതും $100 പന്തയം ജയിക്കുന്നതും. പിന്നെ തുലാവർഷത്തിൽ കിഴക്കൻ മലകളിൽ ഉരുള് പൊട്ടിയ പോലെയായി. എഴുത്തോടെഴുത്ത് വില കുറഞ്ഞ ഹോട്ടലുകളിൽ മുറിയെടുത്തിട്ട് ജനാലകളുടെ എല്ലാം കർട്ടൻ ഇടും, പ്രകൃതി ഭംഗി മാടി വിളിച്ച് പുറത്തോട്ട് പോകാതിരിക്കാൻ. എന്നിട്ട് 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യും. അതാണ് മോഡസ് ഓപ്പറാൻഡി. എല്ലാം തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയെങ്കിലും കാർപ്പറ്റ് ബാഗേഴ്സ് വിൽപ്പനയുടെ അളവ് പോലിൽ ആ 100-ാം നൂറ്റാണ്ടിൽ വിറ്റ പുസ്തകങ്ങളിൽ 5-ാം സ്ഥാനം കരസ്ഥമാക്കി. പലതും സിനിമയാക്കി. ഇങ്ങേരുടെ പെരുമ ഉയർന്നു നിൽക്കുന്ന കാലത്ത് ലോകത്തിൽ ഒരു ദിവസം 20,000 കോപ്പികൾ വരെ വിൽക്കാറുണ്ടായിരുന്നു എന്നാണ് കേൾവി. 75 കോടി പുസ്തകങ്ങൾ 32 ഭാഷയിൽ വിറ്റഴിച്ചു. ഒരു പുസ്തക നിരൂപകന്റെ അഭിപ്രായത്തിൽ ഹെറോൾഡ് റോബിൻസ് ഒരു എഴുത്തുകാരനല്ല, കൊക്കക്കോള പോലെ ഒരു ബ്രാൻഡാണ്. വായിക്കാൻ ദാഹമുണരുമ്പോൾ നല്ലൊരു ദാഹശമനി. വളരെ അനായാസം വായിച്ചു പോകാവുന്ന ശൈലി. പിന്നെ ഏകദേശം 20-25 താളുകൾ കഴിയുമ്പോൾ രസവന്തി, സഖി, പുതുശക്തി പോലെയുള്ള കിതാബുകളെ വെല്ലുന്ന ശൃംഗാരവും ത്വരിതവും വർണ്ണിക്കുന്ന ഓരിത്തരിപ്പിക്കുന്ന രംഗങ്ങൾ, മികച്ച ഭാഷയും ദാർശനികതയും ചേർത്തെഴുതുന്ന ഗ്രന്ഥകാരന്മാർ പട്ടിണി കിടക്കാതിരിക്കാൻ പാടുപെടുമ്പോൾ ഹെറോൾഡ് റോബിൻസിന് പുസ്തകം എഴുതാൻ അഡ്വാൻസ് തുക $1,000,000 കിട്ടിയിരുന്നത്. മുക്തകണ്ഠം ജീവിച്ച മനുഷ്യനും കൂടിയാണ് ഇദ്ദേഹം. 100 അടി നീളമുള്ള യോട്ടില് സ്ഥിരമായി പാർട്ടികൾ നടത്തി. പാരീസിലും കാലിഫോർണിയയിലും ബംഗ്ലാവുകൾ, ആസ്റ്റൺ മാർട്ടിൻ പോലെയുള്ള ജെയിംസ് ബോണ്ട് കാറുകൾ, എല്ലാം ലേറ്റസ്റ്റ് മോഡൽ കരസ്ഥമാക്കുന്ന കൂട്ടത്തിൽ ഭാര്യമാരും വെപ്പാട്ടിമാരും ഉൾപ്പെട്ടു. ഏകദേശം $50 മില്യൺ ഇതിനൊക്കെയായി ചെലവഴിച്ചു എന്നാണ് ഉദ്ദേശ കണക്ക്. ഇപ്പോൾ 500 കോടി രൂപ, അതും 40-50 വർഷം മുന്നേ. അത് വെച്ച് നമുക്കൊരു പുതിയ FACTയും കൂടി പണിയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയാണ്. ഒരാള് തൻ്റെ ശ്രമം കൊണ്ടുണ്ടാക്കിയ പണം ഇങ്ങനെയേ ചെലവാക്കാൻ പാടൂ എന്ന് നിയമമുണ്ടോ? ഇല്ലല്ലോ. മുകേഷ് അംബാനിയുടെ സ്വത്ത് $83 ബില്യൺ. താമസിക്കുന്ന വീടിൻ്റെ വില 1000 മില്യൺ ഡോളർ. വോറൻ ബഫറ്റിൻ്റെ മൂലധനം അംബാനിയെക്കാളും 10 കൂടുതൽ, അപ്പോൾ 93 ബില്യൺ ഡോളർ.
അങ്ങേര് താമസിക്കുന്ന വീടിൻ്റെ വില 5 മില്യൺ ഡോളർ.
മാളോകർക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.